നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനമായ കാട്ടുതീയാണ് ഈ വർഷം നാശം വിധിച്ചിരിക്കുന്നത്. സിഡ്നി ഉൾപ്പെടെ പലയിടങ്ങളിലും പുകനിറഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോഴുമുള്ളത്. ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സിഡ്നി സർവകലാശാലയിൽ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ റൂറൽ ഹെൽത്ത് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ജെഫ്രി മോർഗനുമായി SBS മലയാളം സംസാരിക്കുന്നു. കാട്ടുതീ ഓസ്ട്രേലിയയിൽ ഒരു പുതിയ കാര്യമല്ല, ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതിയുടെ ഭാഗമാണ് കാട്ടുതീ. ഇക്കാര്യമാണ് പ്രൊഫസർ ജോർജി മോർഗൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇക്കുറി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കഠിനമായ കാട്ടുതീ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു.
ഓസ്ട്രേലിയ ഇന്റർമിറ്റന്റ്ലി ഹാസ് ദി മേജർ ഫയർ ഇവന്റ്സ് ആൻഡ് എ ലോട്ട് ഓഫ് ഇറ്റ്സ് ടു ഡു വിത്ത് ദി ലാൻഡ്സ്കേപ്പ് ഓഫ് ഓസ്ട്രേലിയ. ദി ഓസ്ട്രേലിയൻ ബുഷ് ഈസ് ഹൈലി ഫ്ലാമബിൾ ആൻഡ് സോ ബേണിംഗ് ഈസ് റിയലി എ പാർട്ട് ഓഫ് ദി ഓസ്ട്രേലിയൻ ലാൻഡ്സ്കേപ്പ്. വി റിയലി നീഡ് ടു ബി better prepared at managing the landscape and because of the inevitability of fires really in the Australian landscape. And so these events do happen from time to time and there's the immediate effects of the fire on property and but there's the indirect effects of smoke as well that
ശക്തമായ കാട്ടുതീയെ തുടർന്ന് വായുമലിനീകരണം രൂക്ഷമാണ്. കാട്ടുതീയെ തുടർന്ന് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ ആരോഗ്യത്തെ ബാധിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ കുറച്ചുനേരം ഇത്തരം വായു ശ്വസിക്കുന്നതും സ്ഥിരമായി ഇത്തരം അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് പ്രൊഫസർ ജെഫ്രി പറയുന്നു.
Especially the small particles of pollution in the smoke that can have toxic substances absorbed on them, and those small particles can get deep into the lung and cause inflammation and a whole range of increased risks for respiratory disease but also increases in cardiovascular disease as well.
സാധാരണയായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ദിവസങ്ങളോളം ഇക്കുറി സിഡ്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതിനാൽ ആരോഗ്യ സംബന്ധമായ മുൻകരുതലുകൾ എടുക്കുന്നത് ഉചിതമായിരിക്കുമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു.
The risks from air pollution are relatively low, but they're important, and they're higher for people with pre-existing disease, people with existing respiratory disease or cardiovascular disease, because the air pollution acts like another stress and can trigger health effects from especially in people with pre-existing disease. What's important is that people with existing heart disease or lung disease have their own personalized management plans for their conditions which are developed in consultation with their doctor.
ഒരു വർഷത്തിന്റെ ഒട്ടുമിക്ക ദിവസങ്ങളിലും തന്നെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഒരു ഓക്സിജൻ പാർലർ തുടങ്ങിയത് വലിയ ചർച്ചയുമായിരുന്നു. എന്നാൽ ഒരു ഓക്സിജൻ പാർലർ തുടങ്ങുന്നത് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ പ്രതിസന്ധിയെന്ന് അദ്ദേഹം പറയുന്നു.
Oxygen is important for life, as everyone knows. And so while it may have some very short-term benefit on people who are in the parlours and get purified air and oxygen, really I wouldn't expect them to have much of an effect on the broader population at all. In fact, it's probably a bit discriminatory in the way that it offers some relief to people who can afford it. But we know that air pollution is very widespread and it affects a whole huge numbers of people in mega cities like Delhi.
ഇനി ഡൽഹി പോലുള്ള നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണവും സിഡ്നിയിൽ ഇപ്പോൾ കാണുന്ന അന്തരീക്ഷ മലിനീകരണവും തമ്മിൽ യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും പ്രൊഫസർ ജെഫ്രി ചൂണ്ടിക്കാട്ടുന്നു.
I don't think it is very comparable because cities like Delhi have these sorts of high concentrations of air pollution for many days of the year. We tend to get these extreme episodes in Australian cities occasionally, And so while those occasional episodes of extreme air pollution can have effects on health, it's certainly more serious if you live in locations where those extreme values of air pollution happen on many, many days through the year, and your average exposure to air pollution over your lifetime is much, much higher.
അന്തരീക്ഷ മലിനീകരണം ചെറുക്കുന്നതിന് ഡൽഹിയേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങളാണ് ഓസ്ട്രേലിയയിൽ, പ്രത്യേകിച്ച് സിഡ്നിയിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയിൽ ഈ വർഷം കണ്ട ശക്തമായ കാട്ടുതീയുള്ള സാഹചര്യം കാലാവസ്ഥാ വ്യതിയാനം മൂലമാകാൻ സാധ്യത ഏറെയാണെന്ന് പ്രൊഫസർ ജെഫ്രി ചൂണ്ടിക്കാട്ടുന്നു.
Mosquito-borne disease, we know that from heat waves, we know that through floods and extreme weather events. And climate, extreme temperatures can also lead to increased air pollution. Some pollutants are higher on hotter days. And so we know that climate does influence health. It's much more difficult to look at how that's changed over time. But there's many studies around the world that have identified changes in the climate that are occurring, and while that research is still developing, there's convincing work to say that the climate is changing and that we need to put in practices to reduce greenhouse gas emissions to try and minimize the warming of the globe.
ഇപ്രാവശ്യത്തെ കഠിനമായ കാട്ടുതീയും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ലെന്ന് പ്രൊഫസർ ജെഫ്രി പറയുന്നു. പക്ഷേ ലോകമെമ്പാടും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കാണുന്ന മാറ്റങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ കഠിനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയയിലെ കാട്ടുതീയ്ക്കും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധമുണ്ടാകാൻ സാധ്യതകൾ ഏറെ തന്നെയാണെന്ന് പ്രൊഫസർ ജെഫ്രി പറയുന്നു.
But I think if you look at the patterns of climate over many years, we do see a changing climate in Australia and elsewhere. And so it's through those patterns of events, I think there's a lot of research that identifies increasing frequency and severity of extreme weather events. And so I would not get into the detail of whether any particular event, how much of that event is related to climate change. But I think it's clear that the climate is changing and that it's important that we put in place practices to reduce the impacts of those change on health and the environment and the ecology of the planet.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.